ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തോക്കുകൊണ്ട് ഉന്നം കാശിയുടെ നേരേക്കാണ് ശേഖരം പിടിച്ചതെങ്കിലും ഒരു നിമിഷം കൊണ്ട് അയാൾ വെടിവെച്ചത് മുകളിലേക്കായിരുന്നു. കത്തി പിടിച്ചിരിക്കുന്ന സുരേന്ദ്രന്റെ ചവിട്ടുകൊണ്ട് നിലത്തേക്ക് വീണ കാശിനാഥൻ മേൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നതിനെ പിടിച്ചു വലിച്ചു മാറ്റി അലറിക്കൊണ്ട് എഴുന്നേറ്റു. ലക്ഷ്മി മകന്റെ അടുത്തേക്ക് ഓടി. ആദ്യമായി ശേഖരൻ തന്റെ ഉന്നം തെറ്റിച്ചു. അയാൾ തോക്കുമായി നിലത്തേക്കിരുന്ന് ഒരു പ്രാന്തനെ പോലെ പൊട്ടിക്കരയുകയായിരുന്നു. സുരേന്ദ്രനെ അടിക്കാൻ മുന്നോട്ടാഞ്ഞ കാശിയെ രണ്ടുപേർ പിടിച്ചുവെച്ചു. ഗജൻ മുമ്പിലേക്ക് വരുന്ന കണ്ട് സുരേന്ദ്രൻ ഇരുട്ടിലേക്ക് ഓടി. കാശിനാഥൻ അവന്മാരെ അടിച്ചവശരാക്കി. അപ്പോഴേക്കും ജാനിക കാശിയെ ഓടി വന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു.
എന്ന് വീട്ടു ജാനി, കൊല്ലും ഞാൻ അവനെ. കാശിനാഥൻ ഒറ്റ തന്തക്ക് പറഞ്ഞവനാണ്. നാദേശ്വരത്ത് ശേഖരന്റെ മകനാണോ ഞാൻ? ഞാൻ ശേഖരന്റെ മകൻ തന്നെയാണോ? ആർക്കാണ് അറിയേണ്ടത്? ഉണ്ടെങ്കി വാടാ. എന്റെ അച്ഛന്റെ അതേ ദേഷ്യവും അതേ മുഖവും എനിക്കാണാ കിട്ടിയത്. വാടാ നായിന്റെ മക്കളെ.
അവനത് പറയുന്ന കേട്ട് ഇരുട്ടിലിരുന്ന് മുഖം പൊത്തി കരയുന്ന ശേഖരന്റെ ചുണ്ടിൽ സന്തോഷം കൊണ്ട് ചിരിവിടർന്നു. കാശിയേട്ടാ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. കാശിയേട്ടാ വാ, ഇനി അടി ഉണ്ടാക്കില്ലേ. ജാനി അവന്റെ നെഞ്ചിൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞു. കാശിനാഥൻ ഉറക്കെ അലറി. എല്ലാം കണ്ടിരിക്കുന്ന ശേഖരൻ നിലത്തിയെടുക്കുന്ന തോക്കുമെടുത്ത് ഇരുട്ടിലൂടെ വീട്ടിലേക്ക് നടന്നു. ആ നിമിഷം തന്നെ ശേഖരന്റെ ഫോൺ നിർത്താതെ മുഴങ്ങിക്കൊണ്ടിരുന്നു. തോക്കു മുറുകെ പിടിച്ച് ആ കോൾ എടുക്കാതെ ശേഖരൻ ഇരുട്ടിലൂടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ ശേഖരൻ സ്വന്തം റൂമിലേക്ക് വേഗം നടന്നു. റൂമിലെ കൂട്ടിക്കിടക്കുന്ന അലമാരി തുറന്നതും അതിൽ നിന്ന് നിറയെ കുഞ്ഞു വളകൾ വീഴാൻ തുടങ്ങി.
അച്ഛന്റെ മക്കളെ,
ശേഖരൻ കരഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രണ്ട് കുഞ്ഞുടുപ്പുകൾ എടുത്ത് മുഖത്തോട് ചേർത്തു.
ഒന്ന് കളഞ്ഞില്ലടാ മഹാഭാവി, എന്റെ കുട്ടികൾ. ഒരു 3 വയസ്സ് മാത്രമുള്ള എന്റെ ഇരട്ട കുട്ടികളായ പെൺമക്കളെ ക്രൂരമായി കൊല്ലാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? മക്കളെ, ഹനാമിക മോളെ, അഹല്യ മോളെ.
ആ കുഞ്ഞുടുപ്പുകൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് ശേഖരൻ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു.
അവര് മരിച്ചിട്ടും പാവ എന്റെ ലക്ഷ്മി ഇന്നും എന്റെ കുട്ടികൾക്ക് കുഞ്ഞു വളകളും മാലയും പൊട്ടും ചാന്ത് വാങ്ങി നടക്ക. അച്ഛയെന്ന് വിളിച്ച് ഓടി എന്റെ അടുത്തേക്ക് വരുന്ന തങ്കക്കുടങ്ങളെ കൊല്ലാൻ എങ്ങനെ തോന്നിയടന്നായ നിനക്ക്? അയ്യോ എന്റെ പൊന്നു മക്കൾ.
നിലത്ത് കിടക്കുന്ന വളകളും കുഞ്ഞുടുപ്പുകളും നെഞ്ചോട് ചേർത്തുകൊണ്ട് അയാൾ നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അലറിക്കരഞ്ഞു. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടുനടക്കുന്ന വേദനയുടെ ആഴക്കടൽ അയാളുടെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികളായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അയാളുടെ ഫോൺ നിർത്താതെ മുഴങ്ങി. ഫോണിലെ നമ്പർ കണ്ടതും ശേഖരന്റെ കണ്ണിൽ ചെങ്കനൽ പോലെ പകയും കോപവും നിറഞ്ഞു. ശേഖരൻ നിലത്ത് കിടക്കുന്ന ഫോൺ കൈക്കലാക്കി. അയാൾ കോൾ എടുത്ത് ചെവിട്ടിലേക്ക് വെച്ചു.
ശേഖര, കൊന്നു അവനെ?
പതുങ്ങിയ സ്വരത്തോടെ അയാൾ ചോദിച്ചു.
നായ, എന്റെ ചോരയിലുണ്ടായ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ അത്രക്ക് ദുഷ്ടനല്ലടാ. നിന്റെ വാക്കും ഭീഷണിയിലുമാണ് ഞാൻ ഇത്രയും വർഷം ജീവിച്ചത്. നീ ആണാണെങ്കി എന്റെ മുമ്പിലേക്ക് വാടാ.
കൊള്ളാലോ ശേഖര, നീ എന്നെ വെല്ലുവിളിക്കുന്നു. എന്നെ നിനക്ക് നന്നായിട്ട് അറിയാലോ ശേഖര. പിന്നെ എന്തിനാ നീ ചൂടാവുന്നത്? അടങ്ങ് അടങ്ങ്, ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യ. ഇല്ലെങ്കിൽ എന്നെ അറിയാലോ, നിനുമോളായിരിക്കും എന്റെ ഇനിയുള്ള ഇര. പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിപ്പിക്കാൻ എനിക്കൊരു മടിയുമില്ല.
ശേഖര ഫോണിലേക്ക് നോക്കി അലറി.
മര്യാദക്ക് ഞാൻ പറഞ്ഞു കേട്ടു, കാശിനാഥനെ നീ കൊല്ലണം.
ഇല്ല ഇല്ല ഇല്ല, അവൻ എന്റെ മകനാണ്, ഞാൻ കൊല്ലില്ല.
നിന്റെ മകനോ ദ്രോണാഘവ്? ദ്രോണാഘവിന്റെയും അഭിരാമിയുടെയും മകനാണ് അവൻ. നീ കൊന്നില്ലെങ്കിൽ ഞാൻ കൊല്ലു അവനെ.
എവിടെയാണോ നായ, നീ ആണാണെങ്കിൽ നേർക്കു വാടാ.
ശേഖരൻ അമർഷത്തോടെ പറഞ്ഞു. ഇതാ ഈ ജനലരികിൽ നിൽക്കുന്ന ഞാൻ ശേഖര. മുഖമൂടിയിട്ട് നിൽക്കുന്ന ആ രൂപത്തെ കണ്ട് ശേഖരൻ കലി മുഴുവൻ കയ്യിലുള്ള തോക്കിലേക്ക് ആവാഹിച്ചു. അയാൾ വെടിവെക്കാൻ നിന്നതും മുഖമൂടിക്കാരൻ കുനിഞ്ഞുകൊണ്ട് ഓടി.
നിൽക്കടാ അവിടെ.
അയാൾ തോക്കുമായി പുറത്തേക്ക് ഓടി. വീടിന്റെ പുറകുവശത്തേക്ക് ഓടിയ ശേഖരൻ ഇരുട്ടിലൂടെ ഓടി. ഫോണിലൂടെ അയാളുടെ പതുങ്ങിയ സ്വരമുള്ള ചിരി കേട്ട് ശേഖരന്റെ കലി കൂടി.
ശേഖര, എന്തൊരു ലൈഫാണ് നിന്റെ. ഞാൻ തീരുമാനിക്കുന്ന വഴിയിലൂടെ ജീവിക്കേണ്ടി വന്നവൻ.
അയാൾ അട്ടഹസിച്ചു.
എവിടെയാണോ നീ?
ശേഖരൻ ഇരുട്ടിലൂടെ എങ്ങോട്ട് നില്ലാതെ ഓടി. കറുത്ത റെയിൻകോട്ട് ധരിച്ച അയാൾ ശേഖരന് പുറകെ ഓടുന്നുണ്ടായിരുന്നു. ഒന്നും അറിയാതെ ശേഖരൻ മുമ്പിലും. കാശിനാഥനെ ചേട്ടന്മാർ വീട്ടിലേക്ക് ചുറ്റിപ്പിടിച്ച് കൊണ്ടുവരികയായിരുന്നു.
കലിയോട് അലറുന്ന അവനെ കണ്ട് ജാനി സാരിത്തുമ്പ് വായോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. പുറകെ അവളെ ചേർത്ത് പിടിച്ച് ലക്ഷ്മിയും ബാക്കിയുള്ളവരുണ്ടായിരുന്നു.
കൊല്ലുഞ്ഞാനവനെ, എന്റെ അമ്മയോട് മോശമായി സംസാരിച്ച നായനെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ ആ ആനന്ദ്, അയാളെയും ഞാൻ കൊല്ലും. എന്നെ ആരും തടയാൻ ശ്രമിക്കണ്ട, കൊല്ലണം, എനിക്ക് കൊല്ലണം.
പൂമുഖപടിയിൽ നിന്ന് അവൻ ഉറക്കെ അലറി. കാശി മതി, അടിക്കാൻ പോയതിപ്പോൾ തന്നെ പോലീസ് കേസ് ആവേണ്ടതായിരുന്നു. ബാസിപ്പ പറഞ്ഞിട്ടാണ് അതൊന്ന് ഒഴിഞ്ഞുപോയത്. നീ അടിച്ചവരെല്ലാം ഹോസ്പിറ്റലാണ്. നാളെ അതൊരു പ്രശ്നമായ പോലീസ് കേസ് വന്ന നിന്റെ സ്വപ്നങ്ങളൊന്നും നടക്കില്ല.
എന്റെ സ്വപ്നങ്ങളോ കോപ്പ്, അതിലും വലുതാണ് എനിക്ക് എന്റെ അമ്മ. എന്റെ അമ്മയോട് തോന്നിയാസം പറയാമെന്നാ കയ്യും കെട്ടി നിൽക്കാൻ ഞാനൊരു മണുങ്ങനല്ല. അവൻ എവിടെ പോയി ഒളിച്ചാലും കാശിനാഥൻ അവനെ പഞ്ഞിക്കിട്ടിരിക്കും.
ജിപ്സിയുടെ അടുത്തേക്ക് കൂടിയ കാശിനാഥനെ ചേട്ടന്മാർ പൊക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി.
മഹിയേട്ടാ എന്നെ വിട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, വിടാ.
കാശിനാഥൻ ഉറക്കെ അലറി. അവരവനെ താഴെ മഹിയുടെ മുറിയിലാണ് കിടത്തിയത്.
എന്നെ വിടടാ.
കാശിനാഥൻ ചേട്ടന്മാരെ തള്ളിമാറ്റി റൂമിലുള്ളതെല്ലാം എറിഞ്ഞൊടിച്ചുകൊണ്ടിരുന്നു. അവന്റെ ദേഷ്യം കണ്ട് എല്ലാവരും ഭയന്നുപോയി.
കാശിയേട്ട, ഞാൻ കാല് പിടിക്കാം, ഇനി അലറില്ല, എനിക്ക് പേടിയാവുന്നു, ഒന്നടങ്ങ് കാശിയേട്ട.
ജാനി അവന്റെ കാല് പിടിച്ച് കരഞ്ഞു. മഹിയുടെ റൂമിലെ ചുമരിലുള്ള പെയിന്റിംഗ് കലിയോടെ വലിച്ചെറിയാൻ നിന്ന കാശി കിതപ്പോടെ കൈകൊണ്ട് താഴ്ത്തി ബെഡിലേക്കിരുന്നു. ജാനി അവന്റെ ചുമലിൽ പിടിച്ച് മുട്ടുകുത്തിയിരുന്ന് നെഞ്ചോട് ചേർന്ന് കരഞ്ഞു.
എനിക്ക് വേണം എന്റെ കാശിയേട്ടന്, കാശിയേട്ടില്ലെങ്കിൽ ജാനിക ജീവിക്കില്ല, എന്നെ വിട്ടു പോവല്ലേ കാശിയേട്ട.
കാശി ഒന്നും മിണ്ടാതെ മിഴികളടച്ചു ശാന്തനാവാൻ നോക്കി. പക്ഷേ സുരേന്ദ്രന്റെ മുഖം ഓർക്കും തോറും അവന്റെ ഉള്ളിൽ കോപം ഉടലെടുക്കാൻ തുടങ്ങി.
കാശിയേട്ട പ്ലീസ്.
ജാനി കരഞ്ഞുകൊണ്ട് അവന്റെ മടിയിൽ കിടന്നവനെ ചുറ്റിപ്പിടിച്ചു. തന്റെ മടിയിൽ കിടന്ന് തേങ്ങുന്ന അവളുടെ മുടിയിൽ അവൻ പതിയെ തലോടി. കരഞ്ഞ് കരഞ്ഞ് അവൾ ആകെ തളർന്നിരുന്നു. കാശി ഈ വെള്ളം കുടിക്ക്. ലക്ഷ്മി അവന് വെള്ളം നൽകി. അവൻ വേണ്ടും തലയാട്ടി. ലക്ഷ്മി നിർബന്ധിച്ചപ്പോൾ അവൻ ഗ്ലാസ് വാങ്ങി ജാനിക്ക് നേരെ നീട്ടി. അവനോട് തന്നെ കുടിക്കാൻ പറഞ്ഞിട്ട് അവർ ജാനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കാശി വെള്ളം കുടിച്ചുകൊണ്ട് കുറച്ചു നേരം ഇരുന്നു. പിന്നെ ദേഷ്യത്തോടെ എഴുന്നേറ്റു.
മഹിയേട്ടാ വാ, നമുക്ക് ഇപ്പൊ തന്നെ ആനന്ദിന്റെ വീട്ടിലേക്ക് പോയേ പറ്റൂ. അവനെ ആ സുരേന്ദ്രനെ പഞ്ഞിക്കിട്ട് ഞാൻ അടങ്ങും.
അത് പറഞ്ഞ് ഷർട്ടിന്റെ കൈ കയറ്റി വെച്ച് മുമ്പോട്ട് നടന്ന കാശിനാഥന് മുമ്പിലുള്ളതെല്ലാം മങ്ങുന്ന പോലെ തോന്നി. അവൻ മയക്കത്തോടെ തലക്ക് കൈവച്ച് ചെന്നപ്പോൾ മഹി അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് കരഞ്ഞു. സൂര്യ സ്ലീപ്പിംഗ് പിൽ ചേർത്ത വെള്ളമാണ് കാശിനാഥൻ കുടിച്ചത്. ദേഷ്യം കൊണ്ട് സുരേന്ദ്രനെ കൊല്ലാനുള്ള ഒരുക്കത്തോടെ നിൽക്കുന്ന അവനോട് അവർക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. മഹി അവനെ എടുത്ത് മുകളിലേക്ക് പോയി. ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന കാശിയുടെ കൈകൾ ഏട്ടന്മാർ മുറുകെ പിടിച്ചു. അവരുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അവർ നാലുപേരും അവന്റെ കവിളിൽ ഉമ്മയിച്ചു.
അമ്മേ, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്?
മഹിയുടെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു. ലക്ഷ്മി ഉണ്ടായതെല്ലാം അവരോട് പറഞ്ഞു.
ഞങ്ങളുടെ കൊച്ചു, ഞങ്ങളുടെ അനിയന, അമ്മയോട് മോശം പറഞ്ഞ അവനിനി നേരെ നടക്കില്ല, വാടാ.
മഹി അനിയന്മാർ താഴേക്ക് പോയപ്പോൾ എല്ലാവരും അവരോടൊപ്പം താഴേക്ക് പോയി. ജാനിക കാശിയുടെ അരികിലിരുന്നു. ലക്ഷ്മി മക്കൾ ജിപ്സിൽ കയറി പോകുന്നു നോക്കിയിരുന്നു. ശേഖരൻ ഓടിത്തളുന്ന നിലത്തേക്കിരുന്നു. ഫോണിലൂടെ അയാൾ അപ്പോഴും ശേഖരനെ കളിയാക്കിക്കൊണ്ടിരുന്നു.
ചങ്കൂറ്റുണ്ടെങ്കിൽ നേർക്ക് നേരെ വാടാ.
ശേഖരൻ അലറി.
ശേഖര, നീ കാശിനാഥനെ കൊല്ലുന്നുണ്ടോ? ഇല്ലെങ്കിൽ നെനുവിനെ ഞാൻ എടുക്കുവേ.
നീയൊരു മനുഷ്യനാണോടാ? പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിച്ചു കൊല്ലാൻ നീ ഒറ്റൊരുത്തിനാണ് എന്റെ ജീവിതം നാശമാക്കിയത്. ഇത്തിരിയില്ലാത്ത എന്റെ പൈതങ്ങളെ, എന്റെ അഹല്യമോളെയും അനാമിക മോളെയും കൊന്നൊടുക്കിയവൻ, എങ്ങനെ തോന്നിയടാ എന്റെ മക്കളെ കൊല്ലാൻ? അച്ഛയെന്ന് അവരുടെ വിടി കേട്ട് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴേക്കും നീ അവരെ കൊന്നു. അതുപോലെ നീ എന്റെ അഭിരാമി മോളെ കൊന്നു, ഹംസാക്കിയുടെ പിഞ്ചു കുഞ്ഞിനെ കൊന്നു, എന്റെ കുടുംബത്തിലെ രണ്ട് സഹോദരിമാരെ കൊന്നു, അഭിരാമിയുടെ പിഞ്ചു കുഞ്ഞിനെ, എല്ലാവരെയും നീ ക്രൂരമായി കൊന്നു. എന്നോടും ദ്രോണയോടുള്ള നിന്റെ പക തന്നെ. അവന്റെ കുഞ്ഞാണ് കാശിനാഥനെന്ന നിന്റെ തെറ്റിദ്ധാരണ, അവൻ എന്റെ കുഞ്ഞാ, എന്റെ രക്തം. എനിക്കത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ദ്രോണ അഭിരാമിയെ കൊണ്ടുപോയത് കൊണ്ടുള്ള നിന്റെ ദേഷ്യം, അവളെ അവന്റെ കൂടെ ഞാൻ പറഞ്ഞു വിട്ടതിനുള്ള പക, പിന്നെ കാശിനാഥൻ അവരുടെ മകനാണെന്നായി നിന്റെ തെറ്റിദ്ധാരണ, അല്ലെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ട് നീ കേട്ടില്ല. അവന് കൊല്ലണമെന്ന് നീ എന്നോട് ഫോണിലൂടെ പറയാൻ തുടങ്ങി. ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോ നീ രണ്ടാമത്തെ കൊല നടത്തി.
ശേഖരൻ ഇതപ്പോടെ നിർത്തി.
നീ ഒരു കാര്യോർത്തോടാ, ഫോണിലൂടെ ഭീഷണി മുഴക്കുന്ന നിന്നെ കാല എനിക്ക് മുമ്പിലെത്തിക്കും. അന്ന് നിന്നെ ഞാൻ വലിച്ചു കീറും.
ഇരുട്ടിൽ ശേഖൻ പറയുന്നെല്ലാം കേട്ടിരിക്കുന്ന അയാളുടെ മിഴികൾ ഭയം നിറഞ്ഞു.
നീ നോക്കിക്കോ, വെറുതെ വിടില്ല ഞാൻ നിന്നെ. നിഴലുപോലെ എന്നെ പിന്തുടർന്ന് വർഷങ്ങളായി നീ ഒളിഞ്ഞിരുന്ന് പോരാടുന്നു. നീ ആരാണെന്ന് ഞാൻ കണ്ടെത്തും.
ഫോണിലൂടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ശേഖരൻ തോക്കുമായി തിരിച്ചു നടന്നു. വീട്ടിലേക്ക് പോയ ശേഖരൻ നേരെ അയാളുടെ മുറിയിലേക്ക് പോയി. മക്കളുടെ കുഞ്ഞുടുപ്പുകൾ വെച്ചതിനൊപ്പുണ്ടായിരുന്ന കാശിയുടെ ചെറുപ്പത്തിലൊരു കുഞ്ഞുടുപ്പും കയ്യിൽ പിടിച്ചു. അതിനുശേഷം അയാൾ കാശിയുടെ മുറിയിലേക്ക് പോവാൻ റൂമിൽ നിന്നിറങ്ങി. ശേഖരന്റെ കാലുകൾ വിറച്ചിരുന്നു. ആ നിമിഷം കാശിനാഥനെ കണ്ടില്ലെങ്കിൽ നെഞ്ചു പൊട്ടുമെന്ന് അയാൾക്ക് തോന്നിപ്പോയി. ശേഖരൻ ചെല്ലുമ്പോൾ റൂമിൽ കാശിനാഥൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റൂമിലേക്ക് കാലെടുത്ത് വെച്ച അയാളുടെ ശരീരം വിറച്ചിരുന്നു. മയങ്ങിക്കിടക്കുന്ന അവനെയും നോക്കിക്കൊണ്ട് അയാൾ മുമ്പോട്ട് ചലിച്ചു. അയാൾ നിറഞ്ഞ മിഴിയോടെ അവന്റെ അരികിലിരുന്നു. എത്രയൊക്കെ പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും മനസ്സിന്റെ ഉള്ളിൽ താഴിട്ട് വെച്ച മകനോടുള്ള സ്നേഹം കണ്ണുനീരായി അയാളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അയാളുടെ ചുണ്ടുകൾ വിറച്ചു, കൈകൾ വിറച്ചു, മിഴികളിൽ നിന്ന് കണ്ണുനീർ നിർത്താതെ ഒഴുകി. വിറയാർന്ന കൈകളോടെ ശേഖരൻ അവന്റെ കവിളുകൾ പൊതിഞ്ഞു.
അച്ഛന്റെ പൊന്നു മോനെ!
ശേഖരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മയങ്ങുന്ന കാശിനാഥനെ മാറോടണച്ചു. അവന്റെ മുഖത്ത് തുരുതുരാ ചുംബിച്ചു.
ദൈവമേ, എവിടെ കൊണ്ടുപോയി തീർക്കും ഞാൻ ഈ പാപങ്ങൾ? അവന്റെ ഭീഷണിക്ക് കീഴടങ്ങി തള്ളിച്ചതച്ച് ഞാൻ എന്റെ കുട്ടിയെ. ക്ഷമിക്കണ അച്ഛനോട്. നിന്നെ കൊന്നില്ലെങ്കിൽ തല്ലണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. കൊല്ലാൻ എനിക്ക് കഴിയില്ല. നീ ദ്രോണയുടെ മകനാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നീ എന്റെ മകനാണ് കാശി. എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അവൻ വിടില്ല. നിന്നെ കൊല്ലാൻ അവൻ എന്നോട് പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോ തല്ലാൻ പറഞ്ഞു. നീ സ്പോർട്സ്മാൻ ആവരുതെന്ന് പറഞ്ഞു. എനിക്ക് നിന്റെ ജീവൻ വേണമായിരുന്നു കാശി. പക്ഷേ അവൻ ഇത്രപേരെ കൊന്നടിക്കുന്ന അച്ഛൻ കരുതിയില്ല. ഒരുപാട് നൊന്തോടാ അച്ഛന്റെ പൊന്നിന്. എത്ര വേദനിച്ചു കാണും അച്ഛന്റെ പൊന്നിന്. പണ്ട് നീ ഉറങ്ങുമ്പോ നിന്റെ മുറിപ്പാടിലൊക്കെ അച്ഛൻ വന്ന് തലോട് നിന്നോട് സ്നേഹം പോലും കാണിക്കരുതെന്നാണ് അവന്റെ ഭീഷണി. പൊന്നിന് വെറുപ്പായിരിക്കും എന്നെ, അല്ലേ? വെറുത്തോ, സാരില്ല. അച്ഛന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കാനായിരിക്കും വിധി. ഒന്നും നീ അറിയണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ. അച്ഛനിനി പൊന്നിനെ നോവിക്കാൻ വരില്ല കേട്ടോ. അതാ അച്ഛൻ അവന്റെ ഫോൺ എടുക്കാത്ത. അച്ഛനിപ്പോ പുറത്തേക്കൊന്നും പോവാറില്ല.
അപ്പോഴാണ് ജാനി റൂമിലേക്ക് കയറാൻ വന്നത്. ശേഖരനെ കണ്ടതും അവൾ അവിടെ തന്നെ നിന്നു. കാശി അടുത്ത് കണ്ടപ്പോൾ ശേഖരന്റെ വേദന നിറഞ്ഞ മനസ്സാകെ താളം തെറ്റിയിരുന്നു. ഒരു കൊച്ചുകുഞ്ഞിനോട് സംസാരിക്കും പോലെ അവനെ കൊഞ്ചിച്ചാണ് അയാൾ സംസാരിച്ചിരുന്നത്.
അച്ഛന്റെ പൊന്നിന് ഈ ഉടുപ്പ് പാകാവോ? കുഞ്ഞുടുപ്പാണ്, ദേ നോക്കിയേ.
അയാൾ അവന്റെ കൈക്കുള്ളിലൂടെ ആ ഉടുപ്പ് ഇട്ടുകൊടുക്കാൻ നോക്കി.
അയ്യോ, ഇത് കൊള്ളുന്നില്ല പൊന്നെ. അച്ഛൻ വേറെ ഉടുപ്പ് മേടിച്ചു തരാട്ടോ. പിന്നെ കളിപ്പാട്ടം വാങ്ങിത്തരാം, സൈക്കിൾ മേടിച്ചുതരാം, ബുള്ളറ്റ് മേടിച്ചുതരാം. എന്റെ പൊന്നിന് ചോറ് തരാം, താരാട്ട് പാടിത്തരാം. അച്ഛനോട് പിണക്കാണോ പൊന്നെ? നീ എന്നോടൊന്ന് മിണ്ട് കാശി, എന്നെ തിരിച്ചൊന്ന് തല്ലെങ്കിലും ചെയ്യ്.
പ്രാന്തി പിടിച്ച പോലെ താളം തെറ്റുന്ന മനസ്സുമായി ശേഖരൻ അവന്റെ നെഞ്ചിലേക്ക് കരഞ്ഞു വീണു. അവന്റെ ചുമലിൽ പിടിച്ചു കുലുക്കി.
അച്ഛന്റെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും അച്ഛനോട് പറഞ്ഞോട്ടോ. സിത്തുവിന് ഒന്നും കൊടുക്കേണ്ട, എല്ലാം എന്റെ പൊന്നിനാ.
അവന്റെ കൈവിരലിൽ അയാൾ ഉമ്മോടുത്തോണ്ട് പറഞ്ഞു.
പൊന്നെ, ഈ കുഞ്ഞുടുപ്പ് ഇഷ്ടായില്ലേ? അച്ഛന്റെ അലമാരയിൽ ഒരുപാട് കുഞ്ഞുടുപ്പുകളുണ്ട്. എല്ലാം എന്റെ പൊന്നിനാ.
ശേഖരൻ അവൻ ആ നിമിഷം കൊച്ചു കുഞ്ഞായിരുന്നു. അയാൾ പറയുന്നു കേട്ടുന്ന ജാനി അയാൾക്കരികിലേക്ക് ഞെട്ടലോടെ നടന്നു.
ശേഖരമാമേ,
അയാളുടെ ചുമല് കൈവച്ചുകൊണ്ട് അവൾ വിളിച്ചു.
മിണ്ടരുത്, പൊന്നു ഉറങ്ങാണ്, ഉറങ്ങാണ്, ഉറങ്ങട്ടെ. ആവാവോ വാവാവോ വാവോ അച്ഛന്റെ പൊന്നേ വാവാവോ.
അയാൾ അവനെ നെഞ്ചിൽ പതി തട്ടി പറഞ്ഞു.
ശേഖരമാമേ!
ജാനി കരഞ്ഞുകൊണ്ട് അയാളുടെ ചുമലിൽ പിടിച്ച് കുലുക്കി.
പോവാസത്തെ, എന്റെ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കുന്നത് നിനക്ക് കണ്ടൂടല്ലേ? ഓടിക്കോണ എന്റെ മുമ്പിൽ. നേരിട്ട് കണ്ട നിന്റെ മുഖം മൂടി വലിച്ചു കീറിഞ്ഞാൽ നീയും നിന്റെ ഒരു ഭീഷണിയും. ആവാവോ വാവേ അച്ഛന്റെ പൊന്നേ.
എന്തൊക്കെ മാമി പറയണ്, എന്ത് പറ്റി?
പോ പോ, എന്റെ കുഞ്ഞെ കൊണ്ടുപോവല്ലേ.
ഞാൻ തരില്ല, പോ പോ, തരില്ല, ഒരിത്തനും തരില്ല.
അവനെ നെഞ്ചോട് ചേർത്ത് ശേഖരൻ ആദ്യം പൊട്ടിക്കരഞ്ഞു, പിന്നെ ചിരിച്ചു, വീണ്ടും കരയും. ജാനി ഒന്നും മനസ്സിലാവാതെ അയാളെ ഭയത്തോട് നോക്കിയിരുന്നു. ശേഖരൻ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു. ജാനിക അയാളുടെ ചുമലിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വെള്ളം കുടിപ്പിച്ചു. ജാനി അയാളുടെ മുഖം വെള്ളം കൊണ്ട് തുടച്ചു കൊടുത്തു. ശേഖര മാമേ, അവൾ ചുമലിൽ പിടിച്ച് കുലുക്കിയപ്പോൾ അയാൾ ബോധം വന്ന പോലെ അവൾ നോക്കി.
എന്താ ശേഖര മാമി പറ്റി? കാശി, കാശി!
അയാൾ ചുറ്റും നോക്കി. ദാ ഇവിടെ ഉണ്ട്. ജാനി അയാളുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു.
മോളെ, ഒരു കുറവും എന്റെ കുഞ്ഞിന് വരുത്തരുത്. അവനെ പൊന്നുപോലെ നോക്കണം കേട്ടോ.
ശേഖരമാമയ്ക്ക് എന്തു പറ്റി?
എനിക്കൊന്നുമില്ല. എന്റെ മനസ്സിനെ എനിക്ക് പിടിച്ചു നിർത്താൻ കുറച്ച് നാളായി സാധിക്കുന്നില്ല. ഭ്രാന്ത് പിടിക്കുന്നു മോളെ. കാശിയെ പൊന്നുപോലെ നോക്കണം.
അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
എന്താ?
ഞാൻ ഈ മുമ്പിൽ കാണുന്ന യഥാർത്ഥ ശേഖരമാമയല്ല. ഇത്ര ഇഷ്ടമായിരുന്നോ കാശി? പിന്നെ എന്തിനാണ് അകറ്റിയത്?
എന്നോടൊന്നും ചോദിക്കരുത് മോളെ. ഒന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒന്നു മാത്രം ഞാൻ പറയാം, എന്റെ മോനോട് എനിക്കുണ്ടായിരുന്ന ദേഷ്യം വെറും കപടമായിരുന്നു.
എന്റെ ജീവനളവ്, എന്റെ പ്രാണ്, എന്റെ പൊന്ന്!
അയാൾ പറഞ്ഞു കേട്ട് ഞെട്ടലോടെ അവൾ ശേഖരനെ നോക്കി. എന്തിനാ ശേഖരമാമി ഏട്ടനെ അകറ്റിയത്?
ഒന്നിനുമല്ല.
അയാൾ കാശിയുടെ മുടിയിൽ സ്നേഹത്തോട് തലോടുമ്പോൾ അത്ഭുതത്തോട് ജാനി നോക്കി നിന്നു. ജാനിക ചിരിച്ചു. ശേഖരൻ അവൾ നോക്കി. ഞാനും അച്ഛനുമെല്ലാം ഒരു തോണിയിലെ യാത്രക്കാരായിരുന്നല്ലേ എന്റെ കാശിയേട്ട. ജാനി മനസ്സിൽ പറഞ്ഞ് കാശിയെ നോക്കി ചിരിച്ചു.
എന്തിനാ മോള് ചിരിച്ചേ?
ഒന്നുമില്ല അച്ഛ, എന്തിനേയും മറ, സ്നേഹിച്ചൂടെ കാശിയെ.
ഇനി സ്നേഹിക്കാൻ ചെന്ന അവൻ എന്നെ ചൂലെടുത്ത് ഓടിക്കും. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്റെ കുട്ടിക്ക്. എല്ലാം നടക്കട്ടെ. അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും സംസാരിക്കാനും താലോലിക്കാനും ചോറ് വാരി കൊടുക്കാനെല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും വേണ്ട, ഇനി ഞാൻ അവനെ സ്നേഹിച്ച എൻ്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ അറിയും. അതൊന്നും ശരിയാവില്ല. അവൻ സ്വപ്നങ്ങൾക്ക് പുറകെ പോകട്ടെ, ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾക്ക് പുറകെയും. എന്താ അച്ഛാ അത്?
ഒന്നുമില്ല. കാശിയോട് സ്നേഹം കാണിക്കൂ അച്ഛാ, കാശിയും അത് ആഗ്രഹിക്കുന്നുണ്ടാവും.
പിന്നെ അവനോ? ഇപ്പൊ അടുത്തൊരു ദിവസം എന്റെ കവളിന്റെ ഒരു ഉമ്മയൊക്കെ ആശാൻ തന്നു. അതെന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല.
അച്ഛാ, പാവല്ലേ നമ്മുടെ കാശി.
എനിക്കറിയാം എന്റെ പൊന്ന് പാവാണെന്ന്. നീ പറഞ്ഞു തരണ്ട.
അമ്പോ, പൊന്നോന്നോ കാശിയേട്ടാ നോക്കി അച്ഛൻ വിളിക്കുന്നേ.
ശേഖരനെ അവന്റെ അരികിൽ പിടിച്ചെത്തിക്കൊണ്ട് അവൾ പറഞ്ഞു.
അവനെ വിളിച്ചോണർത്തണ്ട മോളെ, ഉറങ്ങിക്കോട്ടെ.
ഉണരില്ല അച്ഛൻ, ഉറക്കു വിളിക്കാൻ കൊടുത്തിരിക്കുന്നു. അവൾ അയാളോടെല്ലാം പറഞ്ഞു കൊടുത്തു.
അപ്പോ മഹിയും കുട്ടികളും ആനന്ദിന്റെ വീട്ടിലേക്കാണ് അടിക്കാൻ പോയെ? അയ്യോ എന്റെ മക്കൾ!
പേടിക്കണ്ട അച്ഛാ, അവർ സുരേന്ദ്രന്റെ വീട്ടിലേക്കാണ് പോയത്. അയാൾ ഇപ്പൊ ആദ്യന്റെ കസ്റ്റഡിയിലാണ്. മഹിയേട്ടനെ അവർ വന്നിട്ടുണ്ട്. താഴെയാണ് എല്ലാവരും. അയാൾ സമാധാനത്തോടെ നെടുവീർപ്പെട്ടു. അല്ല, അച്ഛൻ എവിടെയായിരുന്നു ആ തല്ലി നടക്കുമ്പോൾ? അവളുടെ ചോദ്യം കേട്ട് അയാളൊന്ന് ഞെട്ടി.
ഞാനോ? ഞാനിവിടെ വരെ പോയിരുന്നു.
അയാൾ മുമ്പോട്ട് നടന്നു.
മോളെ!
എന്താ അച്ഛാ?
മോളെ, എനിക്കവൻ ജീവനാണെന്ന് ഒരിക്കലും അവൻ അറിയരുത്. മോൾ അവനോട് പറയരുത്. ആരും അറിയരുത്.
ആദ്യം അവൾ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും അയാൾ നിർബന്ധിച്ചപ്പോൾ അവൾ സമ്മതിച്ചു. ശേഖരൻ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി. ജാനി സന്തോഷം കൊണ്ട് ഉറങ്ങുന്ന കാശിയെ കെട്ടിപ്പിടിച്ചു അവനോട് ചേർന്ന് കിടന്നു. ശേഖരൻ മുറിയിലേക്ക് പോയി. അയാൾ ജനലടികൾ പിടിച്ചു നിന്നു. അയാളുടെ ഓർമ്മകൾ കാലചക്രം പുറകോട്ട് പോയി.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.